കണ്ണീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുകയും നിങ്ങൾ ആത്മീയ വർധന വരുത്തുന്നവരും വരുത്തുവാനും സകല വിശുദ്ധന്മാരിലും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്താലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ബലമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്കോർത്ത് കൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവൻ ഉള്ളൂടൊന്ന് അവനെ യാത്രയച്ച് അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടിക്കോസിലും പിറ്റേന്നാൾ റോദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി. ക്രിസ്തീക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി കുപ്രസ് ദ്വീപ് കണ്ട് അതിന്റെ ഇടം പുറത്ത് വിട്ട് സുറിയയിലേക്ക് ഓടി സോറിൽ വന്നിറങ്ങി. കപ്പൽ അവിടെ ചരക്കിറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി എഴുന്നാൾ അവിടെ പാർത്തു. അവർ പൗലോസിനോട് ജെറുസലേമിൽ പോകരുത് എന്ന ആത്മാവിനാൽ പറഞ്ഞു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവർ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞങ്ങൾ സോർവിട്ട് കപ്പലോട്ടം തികച്ച് പപ്പലവാസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത ഒരു ദിവസം അവരോടുകൂടെ പാർത്ത് പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട കൈസരയിലെത്തി. എഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുശേഷകന്റെ വീട്ടിൽ ചെന്നവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് പുത്രിമാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എഴുത്ത് തന്റെ കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ യെരുശലേമിൽ പോരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ് നിങ്ങൾ കരഞ്ഞെന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചുകൂടായിയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതെയിരുന്നു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പ് കൂട്ടി യെരുശലേമിലേക്ക് പോയി. കൈസര്യയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോടുകൂടെ പോന്നു. കുപ്രസ്തകാരനായ ബ്ലാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോടുകൂടി അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. യെരുശലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി. മൂപ്പന്മാരുമെല്ലാം അവിടെ വന്നുകൂടി. അവൻ അവരെ വന്ദനം ചെയ്തു. തന്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്രയോ ആയിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണത്തിൽ പരർ ആകുന്നു. മക്കളെ പരിച്ഛേദന ചെയ്യരുതെന്ന് നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുതെന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ചു കളവാൻ ഉപദേശിക്കുന്നുവെന്ന് അവർ നിന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോടുകൂടെ പറയുന്നത് ചെയ്ത് നേരത്തെയുള്ള നാല് പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി കേൾക്കുകയുള്ളൂ. എന്നാൽ നിന്നെ കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്ന് നീയും ന്യായ പ്രമാണത്തെ ആചരിച്ചു കൂട്ടി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും. വിശ്വസിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹകൃത്യവും രക്തവും ശ്വാസം മുട്ടിച്ചതും പരസംഗവും മാത്രം കഴിച്ചിരിക്കണമെന്ന് വിധിച്ച് എഴുതി അയച്ചുവല്ലോ. അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്നു. അവരിൽ ഓരോരുത്തരും വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണകാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ആ ഏഴു ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരമൊക്കെ മുളകി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പീൻ, അവനാകുന്നു ജനത്തിന് ന്യായം പ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. ഈ വിശുദ്ധ സ്ഥലം തെണ്ടിക്കളഞ്ഞു എന്ന് വിളിച്ചു പോകെ അവർ മുംബൈ എഫേസ്യനായ ട്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു. നഗരമെല്ലാം ഇളകി. ജനമോടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്ത് അഴച്ചു കൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേമൊക്കെയും കലഹത്തിനായി എന്ന പട്ടാളത്തിന്റെ സഹസ്രാധിപന് വർത്തമാനമെത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. സഹസ്രാധിപൻ അടുത്തു വന്ന് അവനെ പിടിച്ച് രണ്ട് ചങ്ങലകളാൽ ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു. ആരെന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചു കൊണ്ടിരുന്നു. ആരവം ഹേതുവായി നിശ്ചയമൊന്നും അറിഞ്ഞുകൂടായികയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോവാൻ കൽപ്പിച്ചു. പടിക്കെട്ടിന്മേലായപ്പോൾ അവനെ കൊന്നുകളക എന്നാർത്തുകൊണ്ട് ജനസമൂഹം പിഞ്ചെല്ലയാൽ പുരുഷാരത്തിന്റെ ബലാത്കാരം പേടിച്ച് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു. കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് എനിക്ക് നിന്നോടൊരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു. അതിനെ അവൻ നിനക്ക് യവന ഭാഷ അറിയാമോ? കുറെ നാൾ മുമ്പേ കലഹമുണ്ടാക്കി 4000 കാട്ടക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മിസ്രയീം നീയല്ലയോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, ഞാൻ കിലിക്കയിൽ തെർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദനാകുന്നു. ജനത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി. വളരെ മൗനമായ ശേഷം എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്ക് ഇന്ന് നിങ്ങളോട് പ്രതിവാദം കേട്ടുകൊള്ളുവീൻ. എന്നാൽ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അധികം മൗനമായിരുന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, ഞാൻ കിലിക്കയിലെ തെർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ഗമാലിയേലിന്റെ കാൽക്കല്ലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോട് അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചു വന്നു. അതിന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്തു വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടെ യാത്രയായി. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തു നിന്നും വലിയൊരു വെളിച്ചവന്റെ വിത്തും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കർത്താവേ, നീ ആരെന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു ആകുന്നു ഞാനെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോടുകൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമാസ്കോസിലേക്ക് പോവുക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായി കണ്ണു കാണായികയാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ചു നടത്തി. അങ്ങനെ ഞാൻ ദമസ്കോസിലെത്തി. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരിൽ നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു. സഹോദരനായ ശൗലിയെ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു, അവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാമുകയെ കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷ്യമായി തീരും. ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി അവനെ കണ്ട്, നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. അതിന് ഞാൻ, കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തുവെന്ന് നിന്റെ സാക്ഷിയായ സ്തേഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു. അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. ഈ വാക്കോളം അവനും ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനെ തന്നെ അവനെ ഭ്രമിക്കയിൽ നീക്കിക്കളക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ കൂക്കിലും വസ്ത്രം കീറി കളഞ്ഞു. പൂഴിവാരി മേലോട്ട് എറിഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ അവർ ഇങ്ങനെ അവന്റെ നേരെ ആർക്കുവാൻ സംഗതി എന്ത് എന്നറിയേണ്ടതിന് ചമ്മട്ടികൊണ്ട് അവനോട് ചോദ്യം ചെയ്യണമെന്ന് സഹസ്രപതി പറഞ്ഞു. അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു. തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട്, റോമാ പൗരന് വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് ശതാധിപൻ ചെന്ന സഹസ്രാധിപനോട്, നീ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമാപൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു. സഹസ്രാധിപൻ വന്ന്, നീ റോമാപൗരൻ തന്നെയോ എന്നോട് പറക എന്ന് ചോദിച്ചതിന്, അതെ എന്നവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന്, ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപന്മാരും അവൻ റോമൻ പൗരനെന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചുകൊണ്ട് ഭയപ്പെട്ടു. പിറ്റേന്നാൾ യഹൂദന്മാർ പൗലോസിന്റെ മേൽ ചുമത്തി കുറ്റത്തിന്റെ സൂക്ഷ്മ അറിയുവാൻ ഇച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായ ദിവസംഘവും ഒക്കെയും കൂടി വരുവാൻ കൽപ്പിച്ച് അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടിരുന്ന അവരുടെ മുമ്പിൽ നിർത്തി പൗലോസ് ന്യായാധിപസംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസവോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായിൽ അടിപ്പീൻ എന്ന് കൽപ്പിച്ചു. പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും, വെള്ളത്തേറ്റ ചുവരെ നീ ന്യായപ്രമാണം പ്രകാരം എന്നെ വിസ്തരിപ്പാനിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്തുവോ എന്ന് പറഞ്ഞു. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ സഹായിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതനെ ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ന്യായവേദ സംഘത്തിൽ ഒരുപക്ഷം സാധിക്കരും ഒരുപക്ഷം പരീശന്മാരുമാകുന്നു എന്ന് പൗലോസ് അറിഞ്ഞു. സഹോദരന്മാരെ, ഞാനൊരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയെയും പുരന്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് പറഞ്ഞപ്പോൾ പരീശന്മാരും സാധുക്കരും തമ്മിലിടഞ്ഞു. സംഘം ഛിദ്രിച്ചു. പുനരുദ്ധാനമില്ല എന്ന് ദൂതനും ആത്മാവില്ല എന്ന് സാധുക്കരും പറയുന്നു. പരീശന്മാരോ രണ്ടുമുണ്ടെന്ന് പ്രമാണിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി. പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യരിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഓരോ ആത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിക്കുന്നു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയിടച്ചിലായതുകൊണ്ട് അവർ പൗലോസിനെ ചിന്തിക്കളയും എന്ന് സഹസ്രജന്മാർ പേടിച്ച് പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകാൻ കൽപ്പിച്ചു. രാത്രിയിൽ കർത്താവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. നേരമെടുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയല്ല എന്ന് ശബ്ദം ചെയ്തു. ഈ ശബ്ദം ചെയ്തവർ 40-ൽ അധികം പേരായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരെയും അടുക്കൽ ചെന്ന്, ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശബ്ദം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവന്റെ കാര്യം അധികം സൂക്ഷ്മതയോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പിൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തനെ വിളിച്ച് ഈ അവനക്കാരനെ സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുണ്ട് ഉള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് കൽപ്പിച്ചു. അവൻ അവനെ കൂട്ടി സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെന്നു. തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ചു, നിന്നോടൊരു കാര്യം പറയാനുള്ള ഈ അവനക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. സഹസ്രാധിപൻ അവനെ കൈപിടിച്ചു മാറ്റി നിന്നു. എന്നോട് ബോധിപ്പിച്ചുള്ളതിന് എന്ത് സ്വകാര്യമായി ചോദിച്ചു. അതിനെ അവൻ, യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് അധികം സൂക്ഷ്മതയോടെ വിസ്താരം കഴിക്കണമെന്ന ഭാവത്തിൽ വന്നു. നാളെ അവനെ നായകസംഘത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചു പോകരുത്. അവരിൽ 40-ൽ അധികം പേർ അവനെ ഒടുക്കിക്കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തവനായി പതിയിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം കിട്ടും എന്ന ആശിക്ക് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുതെന്ന് സഹസ്രാധിപൻ കൽപ്പിച്ചു യവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ 3 മണി നേരത്തെ കൈസരിക്ക് പോകുവാൻ. 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 ഗുന്തക്കാരെയും ഒരുക്കുകയും പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെ സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരെഴുത്തുമെഴുതി. ക്ലൗദസ് ലൂസിയാസ് രാജശ്രീ ഫേലിക്സ് ദേശാധിപതിക്ക് വന്ദനം. ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ചു കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൗരൻ എന്നറിഞ്ഞ് ഞാൻ പട്ടാളത്തോടും കൂടെ നേരിട്ട് അവനെ വിടുവിച്ചു. അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാനിച്ചിട്ട് അവനത് ന്യായാധിപസംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു. എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്ന അല്ലാതെ മരണത്തിനോ ചങ്ങലൊക്കെയോ യോഗ്യമായതൊന്നും ഇല്ല എന്ന് കണ്ട് അനന്തരം ഈ പുരുഷൻ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നുവെന്ന് തുമ്പുകെട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു. ശുഭമായിരിക്കട്ടെ. പടയാളികൾ കൽപ്പനപ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രസോളം കൊണ്ടുചെന്നു. പിറ്റേന്നാൾ കുതിരച്ചേവകരെ അവനോടുകൂടെ ചെകോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു. മറ്റവർ കൈസര്യയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്തു. പൗലോസിനെയും അവന്റെ മുമ്പിൽ നിർത്തി അവൻ എഴുത്തു വായിച്ചു. ഏത് സംസ്ഥാനക്കാരനെന്ന് ചോദിച്ചു. കിലിക്കാരൻ എന്ന് കേട്ടാറേ. വാദികളോടുകൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞു. ഹെരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു. അഞ്ചുനാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുല്ലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടി വന്നു. പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിച്ചു. അവനെ വിളിച്ചാറ് തെർത്തുല്ലോസ് അന്യായം വിവരിച്ചു പറഞ്ഞു. എന്തെന്നാൽ രാജശ്രീ ഫെലിക്സ്, നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറെ ഗുണഗണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണതന്നിയോടുകൂടെ അംഗീകരിക്കുന്നു. എങ്കിലും നിന്നെ അധികം അസഹ്യപ്പെടുത്തരുത് എന്ന് വെച്ച് ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസ്രായനായ നസ്രായ മതത്തിനും മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവൻ ദേവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു. അവനെ ഞങ്ങൾ പിടിച്ച് ഞങ്ങളുടെ ന്യായപ്രകാരം പ്രകാരം വിസ്തരിച്ചു. എങ്കിലും സഹസ്രജ്ഞനായ ലൂസിയാസ് വളരെ ബലത്തോടെ വന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി. അവന്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു. നീ തന്നെ അവനെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും. അത് അങ്ങനെ തന്നെ എന്ന് യഹൂദന്മാരും യോജിച്ചു. സംസാരിക്കാമെന്ന് ദേശാധിപതി അംഗം കട്ടിയാറെ പൗലോസ് ഉത്തരം പറഞ്ഞത്, ഈ ജാതിക്ക് നീ അനേക സമത്സരമായി നാഗരായിരിക്കുന്നു എന്ന് അറിയുകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു. ഞാൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് 12 നാളിലധികമായില്ല എന്ന് നിനക്കറിയാവുന്നതാകുന്നു. ദേവാലയത്തിലോ പള്ളികളോ നഗരത്തിൽ വെച്ചോ ആരോടും വാദിക്കുകയും പുരുഷാരത്തിൽ കലഹമുണ്ടാക്കുകയും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല. ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു. മതഭേദമെന്നവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെ നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിങ്കൽ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കൂടെ കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലാവരോടും ഉണ്ടായിരിക്കാൻ ഞാൻ ആശ്രമിക്കുന്നു. പല സമ്മത്സരം കൂടിയിട്ട് ഞാൻ എന്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു. അത് അനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദേവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു. പുരുഷാരത്തോടുകൂടിയല്ല, ഘടകത്തോടുകൂടിയുമില്ല. എന്നാൽ ആശയക്കാരായ ചില യഹൂദന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് എന്റെ നേരെ അന്യായമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു. അല്ല, ഞാൻ ന്യായാധിപസംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുരുത്തത്തിനെ കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞൊരു വാക്കല്ലാതെ അവിടെ വെച്ച് എന്റെ പക്കൽ ഒരു കുറവും കണ്ടില്ല. കണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ. ഫെലിക്സ് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മയോഗം ഉണ്ടായിരുന്നിട്ടും ലൂസിയാസ് സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവരി വെച്ചു. സഹസ്രാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയകാണിപ്പാനും അവന്റെ സ്നേഹിതന്മാർ അവനെ ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരിപ്പാനും കൽപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞ് ഫെലിക്സ് യഹൂദയായ തന്റെ ഭാര്യ യുദ്ധസിലയുമായി വന്ന് പൗലോസിനെ വരുത്തി. യേശുക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പൗലോസ് തനിക്ക് ദൈവം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. രണ്ടാണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി പെർക്യോസ് ക്രിസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടയച്ചു പോയി. ദൈവമേശ്വരനെ യോഗ്യമാകുന്നു. പാറിക്കുമോ?
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യനിലേഖം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവധ്യാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലെ എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ബുധനാഴ്ചയോടെ പ്രത്യേകിച്ച് പരിശുദ്ധ സഭ അല്ലെങ്കിൽ ലോകം മുഴുവനും അതിന്റെ ആത്മീയതയുടെ ഏറ്റവും ശ്രദ്ധേയമായ തലങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ ദിനം, ഇന്ന് പസഹ വ്യാഴാഴ്ചയാണ്, നാളെ അതിന്റെ തൊട്ട് ബുധനാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കോണം ദൈവം ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും ഒരുക്കി തന്ന തമ്പുരാനെ ഭക്തിയോട് സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വൈദികരിതിൽ പങ്കെടുക്കുന്നുണ്ട്. പന്നി മാമനച്ചൻ, അതുപോലെ തന്നെ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ പന്നി മോഹൻ ജോസഫ് അച്ഛൻ, ബിജോയി അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, പല സ്ഥലങ്ങളിലും വൈദികർ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് എല്ലാ വൈദികരെയും, ഞാൻ പേര് പറയാത്തതുമായിട്ടുള്ള പല വൈദികരുമുണ്ട്, എല്ലാവരെയും ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപ കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ കൂടി ഇടയാകണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ സുവിശേഷ ഗീതങ്ങളിൽ നിന്ന് ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നടക്കുക. സുവിശേഷ ഗീതങ്ങളിലെ 251-ാമത്തെ ഗീതം, രക്ഷിതാവിനെ കാണുക ഭാവി എന്ന് നമുക്ക് സുപരിചിതമായി ആലപിക്കുന്ന ഒരു ഗീതം.
രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ അണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ അണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, പാപത്തിൽ ജീവിക്കുന്നവരെ, പാപത്തിൽ ജീവിക്കുന്നവരെ, നിന്റെ പേരല്ലയോ തൂങ്ങുന്നു രക്ഷകൻ, നിന്റെ പേരല്ലയോ തൂങ്ങുന്നു രക്ഷകൻ, തള്ളുക നിന്റെ പാപമല്ല, തള്ളുക നിന്റെ പാപമല്ല, തള്ളമേതും നിലയ്ക്കേണ്ടതിൻ ഉള്ളിൽ നീ കള്ളമേതും നിലയ്ക്കേണ്ടതിൻ ഉള്ളിൽ നീ ഉള്ളം നീ മുഴുവൻ തുറന്നോ ഉള്ളം നീ മുഴുവൻ തുറന്നു കള്ളയാവേശുവിൻ കയ്യിലേൽപ്പിക്കതീ കള്ളയാവേശുവിൻ കയ്യിലേൽപ്പിക്കതീ രക്ഷിതാവിനെ കാണുക പാപീ രക്ഷിതാവിനെ കാണുക പാപീ നിന്റെ പേര് കല്ലയോ കുശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേര് കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിസ്ഥിതിക്കും സ്തുതി തന്റെ സ്ഥിതികളാലകാശവും ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ഉശാനാം ദൈവമായ ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായതിന്റെ ധാരാഴ്മ വാഴ്ത്തപ്പെട്ടതാകുന്നു. നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധിയേൽ നിന്നെയും വീടുകളെയും ഏറ്റ ജാതി പോകും രാജ്യം നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധിയേൽക്കും നിന്നെയും വീടുകളെയുമേറ്റ ജാതി പോകും രാജ്യം നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധിയേൽക്കും നിന്നെയും വീടുകളെയുമേറ്റ ജാതി പോകും രാജ്യം സ്തുതിയും മാനം താതിന്നും മഹിമാം വന്ദനകൾ പരിശുദ്ധാൽമെന്നും ഉണ്ടാകുൾ കൃപപാപികളാം ഞങ്ങളിലും മേലുൾ ലോറിശിലെ വാതിൽ കുള്ളിൽ നിൻ സിംഹ സനമണയണമീ പ്രാർത്ഥനമശിഹസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം പാറയ്ക്കുമോർ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ രാജ്യം പറയണമേ തിരുഭുത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരണമേ ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ എന്നുണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കം തന്നെക്കുള്ളതാകുന്നു ആമേൻ.
ഭാരക്യമാൻ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കഷ്ടാനുഭവവും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. സൃഷ്ടികളെ ഉടമ സന്നഹാവായുടെ ശാപം നീക്കുവാനായിട്ട് തന്റെ സ്ഥാനത്ത് ഇറങ്ങി വന്ന് മനുഷ്യനായി തീരുകയും നമ്മുടെ അടിമത്തം നീക്കുവാനായിട്ട് തന്റെ കൈകളിലും കാലുകളിലും അണിതറക്കുകയും എല്ലാവരെ കുന്തം കൊണ്ടേ കുത്തുകൊള്ളുകയും കവളത്തെ അടികൊള്ളുകയും ചെയ്തു. അല്പമായ അപ്പം കൊണ്ട് വളരെ നേട്ടങ്ങളെ തൃപ്തിപ്പെടുത്തിയ അത്ഭുതത്തെയും അവൻ ചെയ്തിട്ടുള്ള മറ്റനേക അത്ഭുതങ്ങളെയും നന്മകളെയും ധരിച്ചുകൊണ്ട് അവൻ മരണത്തിനായി യോഗ്യനാകുന്നു എന്ന് തന്റെ ജനങ്ങൾ അട്ടഹസിച്ചു. അവന്റെ ദാഹത്തിനെ അവർ ചെറുക്കാ കൊടുത്ത് തീർക്കാൻ രക്ഷകനില്ലാതെ കിടന്നിരുന്ന അടിമയെ അവൻ സ്വതന്ത്രമാക്കി എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞില്ല. യെശയ്യാവേ ആത്മീയ മണറയിൽ പുതിയ ജീവനെ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിന്റെ പേര് സഹായിക്കും ഉയർത്തുന്ന നേരത്തിലും ഞങ്ങളെ കൊണ്ടു നടിപ്പിക്കണമേ. നിന്റെ സാവിന് മുൻപ് ഞങ്ങളെ നീ ഏറ്റു പറയണമേ. ഞങ്ങളുടെ ആത്മാക്കളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ പാപങ്ങളെ കഴുകി കളയണമേ. ഞങ്ങളുടെ നേരെയുള്ള നിന്റെ സ്നേഹം ഇത്രയും വലുതാകുന്നു. ഓശബകുല സുബാൻ ലവോൽ മീൻ
പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഈ അനുഗ്രഹീതമായ ദിവസം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ വിശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോട് ഇത് സംബന്ധിക്കുവാൻ ഇടയാകണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ദിനങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ലാത്തതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമായ ഒരു ദിനങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം കഷ്ടാനുഭവം അതിന്റെ യഥാർത്ഥ അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കഷ്ടാനുഭവത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഒരു തലമെന്ന് പറയുന്നത്, ലോകം മുഴുവൻ ഭീതി അനുഭവിക്കുമ്പോൾ ആ ഭീതി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുമുണ്ട്. രണ്ടാമത്തെ ഒരു സങ്കടം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വരുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ നമ്മുടെ ഒരു വർഷത്തെ മുഴുവൻ ആത്മീയതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ദിനങ്ങളിൽ നമുക്ക് ആലയത്തിൽ പോയി ആരാധിക്കുവാനും പങ്കെടുക്കുവാനും സാധിക്കാതെ പോകുന്നു എന്നുള്ള ഒരു കഷ്ടാനുഭവം കൂടെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട്. ഈ രണ്ട് തീവ്രമായ നൊമ്പരങ്ങൾ നൽകുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്, സംശയമൊന്നുമില്ല. എന്നാലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ദേവാലയത്തിൽ നടത്തപ്പെടുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലാഘവത്തോടുകൂടി കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു നഷ്ടബോധം ഉള്ളിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ഈ ദിനങ്ങളിലൊക്കെ അനേകം ആളുകൾ സങ്കടത്തോട് ചോദിക്കാറുണ്ട്, അച്ഛാ ഇന്നൊന്ന് കുർബാനയ്ക്ക് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ശനിയാഴ്ച പറ്റുമോ, അല്ലെങ്കിൽ ഞായറാഴ്ച പറ്റുമോ, അല്ലെങ്കിൽ ഓശാനയ്ക്ക്. വളരെ വളരെ വേദനയോടുകൂടിയാണ് പല ആളുകളും അത് സംബന്ധിക്കാനുള്ള അവസരമുണ്ടോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ പലപ്പോഴും വളരെ വേദനയോടുകൂടി പറയേണ്ടി വരുന്നു, നമുക്ക് സാധിക്കുകയില്ല വീടുകളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ പങ്കുകൊള്ളുക എന്നുള്ളത്. ഒരുപക്ഷെ ദേവാലയത്തിൽ വരാൻ കഴിയാതെ പോകുന്നത് ഏറ്റവും നൊമ്പരത്തോടുകൂടി വേദനയോടുകൂടി ഒരു മുറിവുകളോടുകൂടി നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വർഷത്തെ കഷ്ടാനുഭവം ഒരാഴമായ മുറിവേൽക്കുന്ന ഒരു കഷ്ടാനുഭവമാണ് നമുക്ക് ഒരുക്കി തരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷേ അതിന്റെ കൂടെ നമുക്ക് ചിന്തിക്കാം, ഭക്തിയോടും വിശുദ്ധിയോടും വിശ്വാസത്തോടും ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ, അത് ദേവാലയത്തിലാണെങ്കിലും അവരിയിരിക്കുന്ന സ്ഥലത്താണെങ്കിലും, ആ ദൈവം കടന്നു വരും, ദൈവസാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ, തന്റെ നാമം സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും അവിടെ ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ നാമം സ്ഥാപിക്കുന്ന സ്ഥലമാണ് ദേവാലയം. എങ്കിൽ തന്നെയും ദൈവത്തിന്റെ നാമം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം നിലവിളിക്കുന്ന ഹൃദയങ്ങളിലും ദൈവ സാന്നിധ്യം നിശ്ചയമായിട്ട് ഇറങ്ങി വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം പൂർവ്വപിതാക്കന്മാരൊക്കെ യാക്കൂബും അതുപോലെ തന്നെ അബ്രഹാമും ഒക്കെ അവരൊക്കെ സഞ്ചാരവാസികളായിരുന്നു. അവർ പ്രത്യേക ഒരു സ്ഥലത്തല്ല, അവരിങ്ങനെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും ജീവിതത്തിന്റെ ചില പ്രതിബന്ധം നിറഞ്ഞ നൈമിഷികമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന അവസരത്തിൽ ഏകാന്തമായി രാത്രികളിലൊക്കെ കല്ല് തലവണയായി വെച്ച് കടന്നുറങ്ങുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ കല്ല് തലവണയായി വെച്ച് ഏകാന്ത സ്ഥലങ്ങളിൽ വിജനമായ സ്ഥലത്ത് അവർ പ്രാർത്ഥിച്ചുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കൂടി ദൈവ സാന്നിധ്യം അവർക്കുണ്ടാകുമായിരുന്നു. അവർ തിരിച്ചു പറയുന്നുണ്ട്, ഈ സ്ഥലത്ത് ദൈവമുണ്ട്, ഞാനത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് തലയണയാക്കി വെച്ച കല്ല് അതിൽ എണ്ണ ഒഴിച്ച് ദൈവത്തിന് ആരാധന അർപ്പിച്ച് ആ ദൈവം അവിടെ ഇറങ്ങി വന്ന അവരെ അനുഗ്രഹിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ദൈവസാന്നിധ്യം ഇറക്കിക്കൊണ്ടുവരുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ കൊണ്ട്. കഴിഞ്ഞ ദിവസം ആരാണ്ട് എനിക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു, ആദ്യമായിട്ടാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ചോദ്യം നടത്താൻ തുടങ്ങിയത്. ഇത്രയും ഭംഗിയായിട്ട് ഇതുവരെ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ടില്ല. ഇപ്പം ഇഷ്ടംപോലെ സമയമുണ്ട്, പിന്നെ മറ്റ് ഇങ്ങനെ ചുറ്റുപാടും ഭയങ്ങളും പ്രയാസങ്ങളൊക്കെ നടക്കുമ്പോൾ ദൈവത്തെ നോക്കി കുടുംബമായിട്ട് നിലവിളിക്കുന്ന അവസരങ്ങൾ ഇപ്പം ഒരുപാട് ലഭ്യമാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ വേദനക്കിടയിൽ ഒരു തമാശയായിട്ടേക്ക് തോന്നി. ഇത് തന്നെയാണെങ്കിലും നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാം ഇതിനോട് അനുബന്ധിച്ച് പല പ്രിയപ്പെട്ട ആളുകളും ഈ ലോകത്തു നിന്ന് യാത്രയായി. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ലോകത്ത് മനുഷ്യൻ മൂലം, മനുഷ്യന്റെ അശ്രദ്ധ മൂലം വന്നുപോയ ഈ വിപത്ത് ദൈവമേ അത് അങ്ങേക്ക് മാത്രമേ നീക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള പ്രാർത്ഥന നിരന്തരമായ ഈ കസ്താനുഭവമായ ദിനങ്ങളിലൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുനീര് ഒഴിച്ച് പ്രാർത്ഥിക്കാം. ഈ വിപത്ത് നീങ്ങണമേ, ഞാൻ സ്വതന്ത്രമായി നന്മയോടുകൂടി ദേവാലയത്തിൽ വന്ന് ആരാധിക്കുവാനുള്ള അവസരങ്ങളും കൃപകളും ഒരുക്കിത്തണമേ എന്ന് നമുക്ക് ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അന്നി മോഹൻ ജോസഫ് അച്ഛന. കഴിഞ്ഞ ആഴ്ചയും ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെ ആയിരുന്നു പ്രസംഗിച്ചത്. ഈ ദിനങ്ങളിലൊക്കെ അച്ഛന്റെ സാന്നിധ്യം പ്രത്യേകിച്ച് ഹ്യൂസ്റ്റൺ ഡാലസ് ഏരിയയിലൊക്കെ പള്ളികളിൽ ലഭ്യമാകുന്നു. അമേരിക്കയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒക്കെ ഈ ലൈവ് ടെലികാസ്റ്റ് കേൾക്കുന്നവർക്കൊക്കെ അത് ലഭ്യമാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ ഈ നിമിഷങ്ങളിലൊക്കെ ദൈവവചനം ലഭിക്കുന്ന ആശ്വാസമായ വാക്കുകൾ പലരെയും ബലപ്പെടുത്തുന്നുണ്ട്, ആത്മീയ കരുത്ത് പകരുന്നുണ്ട് അച്ഛന്റെ വാക്കുകൾ കൂടി എന്നുള്ളത് ഈ ദിനങ്ങളിൽ പലരും പങ്കുവച്ച ഒരു കാര്യമാണ്. ഇന്നും അച്ഛന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമുള്ള സംഗതിയാണ്. പ്രത്യേകിച്ച് തിരുവചന ധ്യാനം നിർവഹിക്കാനായിട്ട് അച്ഛനെ വിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അതിനായിട്ട് ഒരുക്കപ്പെട്ട ഒരു ഒരു ചിന്തയോടുകൂടിയാണ്, അത് വലിയൊരു ആഗ്രഹം പോലെയാണ് അച്ഛൻ നടത്തുന്നത്. ഇങ്ങോട്ട് പറഞ്ഞാൽ പലപ്പോഴും ഇതൊക്കെ നടത്തുന്നത് തീർച്ചയായിട്ടും അതിനുള്ള കൃപ അച്ഛന്റെ ദൈവം നൽകിയിട്ടുണ്ട്. ആ കൃപ അനേകർക്ക് പ്രയോജനീഭവിപ്പാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനയിൽ കൂടിയും കൂടെ അച്ഛനെ ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴെ സുവിശേഷ ഗീതത്തിൽ നിന്ന് ഒരു ചെറിയ ഗീതം ബഹുമാനപ്പെട്ട ഐസക്കൻ വീണ്ടും ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 342-ാമത്തെ ഗീതം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ എന്നാരംഭിക്കുന്ന ഗീതം.
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തോ നൽകും ഞാനിതി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു ദാഥനേ, പകരം എന്തോ നൽകും ഞാനിതി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു ദാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണതയും, പകരം എന്തോ നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ, പകരം എന്തോ നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. അടിപ്പിണരിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തി, പകരം എന്തോ നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു സാധന, പകരം എന്തോ നൽകും ഞാനിനി, നൽകുന്നു താതനായി കണ്ടു ധ്യാനിൻ സ്നേഹത്തെ ആഴമാർന്നാതിൻ മഹാത്യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ.
പ്രസംഗത്തിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനുള്ളത്, എന്റെ ഒരുപാട് ആളുകള് ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് അത് മ്യൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളത് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാക്കുന്ന സൗണ്ട് അത് പ്രസംഗിക്കാനായിട്ട് തടസ്സപ്പെടാനിടയാകും. അതുകൊണ്ട് വളരെ ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് മ്യൂട്ട് ചെയ്ത് സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട മോഹൻ ജോസഫച്ചനെ തിരുവചന ധ്യാനത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു.
ത്രിയേക ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. വളരെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആശാഴ്ചയുടെ ധന്യമായ ഇന്ന് ആളുകൾ തിരുവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി സമയം വേർതിരിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ ഈ പ്രാർത്ഥനയിൽ ദൈവവചന പങ്കുവെക്കാനായിട്ട് സാവകാശം ലഭിച്ചു. വീണ്ടും ദൈവം തമ്പുരാൻ ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമുക്ക് ബഹുമാനപ്പെട്ട രാജേഷച്ചൻ പറഞ്ഞതുപോലെ ഉള്ളിലുള്ള വിങ്ങലുകൾ വിവിധങ്ങളാണ്. ഒരു വശത്ത് രോഗത്തിന്റെ ഭീതി, പടർന്ന് വ്യാപിക്കുന്ന ആ വലിയ മാരിയെ ഓർത്ത് ഉള്ളതായ ആശങ്കകൾ, ആകുലതകൾ. മറുവശത്ത് ഇത്തരത്തിലുള്ള വേളകളിൽ നമ്മൾ ഓടിയെത്തുന്ന, ഓടി അണയുന്ന, കണ്ണുനീര് പൊഴിക്കുവാൻ വേണ്ടി നാം അടുത്തു വരുന്ന ദേവാലയത്തിലേക്ക് പോലും ഒരുമിച്ച് ചെല്ലുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. അതിനേക്കാൾ ഭയങ്കരം ആശാഴ്ചയുടെ ആരാധനകളിൽ പോലും ഭവനത്തിലിരിക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗം. അങ്ങനെ വിവിധങ്ങളായ വേദനകളുടെ ഒറ്റപ്പെടലിന്റെ, ഒരുമിച്ചുള്ള ആരാധന സാധ്യമാകാത്തതിന്റെ ഭാരവും പ്രയാസവുമായിട്ട് കഴിയുന്നവരാണ് നമ്മെല്ലാവരും. ഞങ്ങൾ വൈദികർക്ക് ചിലയിടങ്ങളിലെങ്കിലും വിശുദ്ധ ബലി അർപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും, പ്രാർത്ഥന നടത്തുവാൻ അവസരമുണ്ടെങ്കിലും, ശൂന്യമായി കിടക്കുന്ന ദേവാലയങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വേദനകളും അതിനേക്കാൾ വലുതാണ്. എങ്കിലും ബലിപീഠം ഒഴിഞ്ഞു കിടക്കുന്നതോ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നതോ ഭൂഷണമല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അത് നിർവഹിക്കുന്നു എന്നുള്ളതല്ലാതെ, ഒരു മാനസിക സന്തോഷം, ജനങ്ങളില്ലാതെയുള്ള ആരാധനയുടെ മാനസിക സന്തോഷം ഞങ്ങളെയും ഭരിക്കുന്നില്ല. എന്നാൽ ദൈവസന്നിധി നടത്തുന്ന ആരാധനയാണല്ലോ ദൈവ തിരുമുമ്പാകെ അർപ്പിക്കുന്നു എന്നുള്ള ഒരു മനസംതൃപ്തി മാത്രമാണ് അതിൽ അനുഭവിക്കാൻ കഴിയുക. ഈ സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാന്റെ അനുഭവമാണ്. പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ ദിവസങ്ങൾ ഓരോന്ന് തള്ളി നീക്കി, ഇതാ ഞായറാഴ്ച സമാഗതമായി, കർത്തൃദിവസം. കർത്തൃദിവസമാകുമ്പോ യോഹന്നാന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ വരികയാണ്. ഒരുമിച്ച് ആരാധിച്ച നാളുകളുടെ നല്ല ഓർമ്മകൾ, ദൈവവചനം സംസാരിക്കുന്നത്, അപ്പം നുറുക്കുന്നത്, അങ്ങനെ ആ കൂട്ടായ്മയുടെ വലിയ ആനന്ദത്തിന്റെ ധന്യമായ സ്മരണകളിലേക്ക് യോഹന്നാൻ വരുമ്പോൾ യോഹന്നാന്റെ മനം തകരുകയാണ്. മനം തകർന്ന യോഹന്നാൻ ഏകാന്തതയുടെ നടുവിൽ, ചുറ്റും പാറക്കെട്ടുകളാണ്, പത്മോസ് ദ്വീപിന്റെ ഭീകരതകളുണ്ട്, ഒറ്റപ്പെട്ട യോഹന്നാൻ ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോ സ്വർഗം അവന്റെ മുമ്പാകെ തുറന്നു കൊടുക്കുന്ന ദൈവത്തെയാണ് നാം കാണുക. അങ്ങനെയാണ് വെളിപാട് പുസ്തകം നമുക്ക് ലഭിച്ചത് എന്ന് നമുക്കറിയാം. ഒറ്റപ്പെട്ട ഒരാളുടെ വേദന അയാൾ അനുഭവിക്കുന്ന ആത്മീയമായ നൊമ്പരങ്ങൾ, ആരാധന നിർവഹിക്കാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള ആ മനസ്സിന്റെ തേങ്ങലുകൾ, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്തെന്ന് സങ്കീർത്തനക്കാരെ ചോദിക്കുന്നത് പോലെ, ആത്മദാഹത്തിനു വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ അഭിവാഞ്ച. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഹൃദയത്തെ ഉയർത്താം. പത്മോസ് യോഹന്നാൻ എന്ന പോലെ നമ്മുടെ ഈ ഒറ്റപ്പെടലിന്റെ, അങ്ങനെ പറയാനൊക്കില്ല, വീട്ടിലുള്ളവർ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ദേവാലയ ആരാധന സമൂഹമായി നിർവഹിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തെ പുതിയ ദർശനങ്ങളുടെ വേദികളാക്കി മാറ്റുവാൻ നമുക്ക് ദൈവത്തെ ശരണപ്പെടാം. പെസഹ വ്യാഴാഴ്ചയോട് തൊട്ടടുത്ത് എത്തി നിൽക്കുക. നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ അനുസ്മരിക്കുകയും അതിനൊരു വലിയ ആഘോഷമായി കണ്ടുകൊണ്ട് ആ ദിവസം തിരുബലിയെ സംബന്ധിച്ച് അനുഭവിച്ച് ആയുജ്യമടയുന്നതുമാണ് നമ്മുടെ പാരമ്പര്യം. അതിനു മുന്നമേ ഒരുങ്ങി വിശുദ്ധ കുമ്പസാരം നടത്തി തൊട്ടടുത്ത ദിനങ്ങളിൽ വന്ന് ഹൂസോയോ പ്രാപിച്ച് വിശുദ്ധ ബലി അർപ്പണം ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമായി നിർവഹിച്ചുകൊണ്ട് നമ്മൾ ആ കർമ്മത്തിൽ പങ്കുചേർന്ന് മടങ്ങുന്ന ദിനമാണ്. ഇവിടെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു നൊമ്പരമാണെങ്കിൽ കൂടെ നിന്റെ ആത്മീയ അനുഭവത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ മനസ്സുകൊണ്ട് നാം ഒരുങ്ങേണ്ടതാണ്. ഈ ദിവസത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതുന്ന ഒന്നാമത്തെ ലേഖനം 11:23 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുക. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുവോളും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്ഥാപന വചനമാണ്. അതായത് യേശുക്രിസ്തു പറഞ്ഞ 3 വാക്കുകളാണ് വിശുദ്ധ കുർബാന ക്രമത്തിന്റെ അടിസ്ഥാനം. അതിനെ ആസ്പദമാക്കി രൂപപ്പെട്ടിട്ടുള്ളതാണ് ആരംഭം മുതൽ അതിനുശേഷം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും. ആ 3 വാക്കുകൾ ഇതാണ്: 1, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം; വാങ്ങി പാനം ചെയ്യുവിൻ, ഇത് എന്റെ രക്തം; എന്റെ ഓർമ്മയ്ക്ക് ഇപ്രകാരം നിങ്ങൾ ചെയ്യുവിൻ. പരിശുദ്ധരായ പൗലോസ് ലീഹ പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നുവെന്നാണ്. അതായത് 12 ശിഷ്യന്മാര് തെഹിയോൻ മാളികയിൽ വെച്ച് പ്രാപിച്ചത്, കണ്ടറിഞ്ഞത്, അനുഭവിച്ചത് പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ നിന്ന് നേരിട്ട് കിട്ടിയെന്നുള്ള ആധികാരിക ഭാവമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുക. 4 സുവിശേഷങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ചിന്താഗതി സുവിശേഷങ്ങളോട് തീർച്ചയായും ചേർന്നു പോകുന്നതാണ്. ആദ്യമായി ഈ വിഷയം, യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് അവതരിപ്പിക്കുന്നത്, സുവിശേഷങ്ങൾ എഴുതുന്നതിന് വളരെ മുമ്പേ എഴുതപ്പെട്ട വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിലാണ്. ഈ വാക്കുകളെ കുറിച്ചാണ് നാം ഇന്ന് അല്പസമയം ധ്യാനിക്കുക. യേശു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരം; വാങ്ങി പാനം ചെയ്യുവീൻ, ഇതെന്റെ രക്തം; എന്റെ ഓർമ്മയ്ക്ക് ഇപ്രകാരം ചെയ്യുവീൻ. സഹിയോൻ മാളികയിലേക്ക് യേശു കരകയറുമ്പോ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ പട്ടണത്തിൽ ചെല്ലു, വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ വരും, ആളുടെ പിന്നാലെ ചെന്നാൽ അയാള് കടക്കുന്ന ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ എവിടെ പെസഹ ഒരുക്കണമെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക നിങ്ങൾക്ക് കാണിച്ചു തരും. ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹിയോൻ മാളിക എന്ന് നമ്മൾ പറയുന്ന ആ ഇടത്തേക്ക് യേശു പെസഹ ഭക്ഷിക്കാനായി അല്ലെങ്കിൽ അന്ത്യത്താഴത്തിനായിട്ട് പ്രവേശിക്കാം. ശിഷ്യന്മാർക്ക് കാര്യങ്ങളൊന്നും അതിന്റെ ഗൗരവത്തിൽ പിടികിട്ടിയെന്ന് തോന്നുന്നില്ല. ഗുരു പറഞ്ഞാൽ എന്തു അനുസരിക്കുന്ന, ഗുരുവിന് വേണ്ടി ചുറ്റുവട്ടം കൂട്ടാൻ സർവാത്മന സന്നദ്ധരായി നിൽക്കുന്നവരാണ് ശിഷ്യന്മാർ. അതുകൊണ്ട് തന്നെ ആ വാക്കും അവരതുപോലെ അനുസരിച്ചു. പിരിച്ചൊരുക്കിയ വൻമാളിക, ഏതാണ്ട് ഓശാനയ്ക്ക് നാം കേട്ടതുപോലെ അവനു വേണ്ടി കെട്ടപ്പെട്ട് നിർത്തിയിരിക്കുന്ന കഴുതയെപ്പോലെ അവന് വേണ്ടി വിരിച്ച് ഒരുക്കപ്പെട്ടിരിക്കുന്ന മാളിക കാണുക. ശിശു ഭക്ഷണത്തിനിരുന്നു. അവിടെയൊന്നും ശിഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ല. ശിശു അപ്പമെടുക്കുകയാണ്. അപ്പം എടുത്തിട്ട് പറയുകയാണ്, പതിവിന് വിപരീതമായി അതുവരെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത്. അപ്പം എടുത്ത് വാഴ്ത്തുക എന്ന് പറയുന്നത് സാധാരണമാണ്. അഞ്ചപ്പ 5000 കൊടുത്തപ്പോഴും 7 4000 കൊടുത്തപ്പോഴും പുനരുദ്ധാനത്തിന് ശേഷം യമോഹത്തിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപ്പം കൊടുത്തപ്പോഴും വാഴ്ത്തിയാണ് കൊടുക്കുക. അനുഗ്രഹിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി. നമ്മളും ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് പോലെ ആ ഭക്ഷണം, ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണം എനിക്ക് അനുഭവമാകുവാൻ ഒരനുഗ്രഹമാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന വാഴ്ത്തി, പിതാവിനെ വാഴ്ത്തി സ്തോത്രം ചെയ്താണ് കൊടുക്കുക. എന്നാൽ അതിനുശേഷം സംഭവിക്കുന്നതാണ് പ്രധാനം. ഈ അപ്പം എടുത്തിട്ട് യേശു പറയുന്നത് ഭക്ഷിച്ചു എന്നല്ല, ഇതെന്റെ ശരീരം എന്നുള്ളതാണ്. മുറിച്ച് അവർക്ക് കൊടുത്തിട്ട് ഇതെന്റെ ശരീരം എന്ന് പറയാം. ഞാൻ ഓർക്കുകയാണ് ശിഷ്യന്മാരെ എങ്ങനെ ആ ഒരു നിമിഷവുമായിട്ട് പൊരുത്തപ്പെട്ടു മനസ്സുകൊണ്ട്, എങ്ങനെ ശിഷ്യന്മാർക്ക് ആ വാക്കിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു. യേശുവിനോടുള്ള അവരുടെ ബന്ധം, യേശുവിലുള്ളവരുടെ വിശ്വാസം, യേശു എന്തു പറഞ്ഞാലും അത് ഏറ്റെടുക്കുവാനുള്ള അവരുടെ സന്നദ്ധത, ഇതൊക്കെ വെളിപ്പെടുത്തുന്ന രംഗമാണ്. അവരൊരു മറുപടി, ഒരു സംശയവും അതിനെക്കുറിച്ച് യാതൊന്നും എതിർപ്പറയുവാനിടയാകാതെ വണ്ണം അത് വാങ്ങി ഭക്ഷിക്കുക. സത്യത്തിൽ എന്താണ് യേശു ചെയ്തത്? മുറിച്ച് കൊടുക്കുകയാണ്. കാൽവറിയിൽ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ആക്ഷരീകമായ മരണത്തിന്റെ ആത്മീയമായ അനുഭവമാണ് സെക്യുവർ മാളികയിൽ നടക്കുന്നത്. മരണം കാൽവറിയിലാണ് നടക്കുന്നതെങ്കിലും തിരുശരീര രക്തങ്ങളുടെ വിഭാഗിക്കൽ നടക്കപ്പെടുന്നത്, നൽകപ്പെടുന്നത് സെക്യുവൻ മാളികയിൽ. അപ്പോ കാൽവറിയും സെക്യുവൻ മാളികയിൽ ഏതാണ്ട് സമ്മിശ്രമായ ഒരേ അനുഭവം പോലെ നമ്മൾ കാണേണ്ട ഒരു ഭാവമാണ്. ഇവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയം ഈ മുറിച്ച് നൽകലാണ്. ക്രിസ്തു തന്റെ ശരീരം മുറിക്കുന്നു, തന്റെ രക്തം പകർന്നു നൽകുന്നു. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ജീവന് വേണ്ടിയാണ്, നിങ്ങൾക്ക് ആശ്വാസത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് എന്ന് പറയാം. സഹോദരങ്ങളെ, ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മുറിച്ച് നൽകുവാനായിട്ടാണ്. മുറിച്ചു നൽകുക എന്ന് പറയുമ്പോൾ അവൻ ഏറ്റെടുക്കേണ്ടി വന്ന ഓരോ വേദനകളും ഈ മുറിക്കപ്പെടലിന്റെ ഭാഗമാണ്. സത്യത്തിൽ അവസാന ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 6 മാത്രമല്ല, അല്ലെങ്കിൽ 5 മാത്രമല്ല ക്രിസ്തു കഷ്ടതകൾ അനുഭവിച്ചത്. കഷ്ടതകൾ അവന്റെ കൂടപ്പിറപ്പാണ്. പിറന്നു വീഴുന്ന സമയം അല്ല, ഗർഭവതി, താൻ ഗർഭത്തിൽ ഉരുവാകുന്ന സമയം മുതൽ അമ്മ അനുഭവിക്കുന്ന എല്ലാ ആശങ്കകളും അവൻ ഏറ്റുവാങ്ങുകയാണ്. അമ്മ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ ദുരന്തങ്ങളും അവനും കൂടെ ബാധിക്കുന്നതാണ്. അതിനുശേഷം പിറന്നു വീണതോ യാതൊരു മയവുമില്ലാത്തയിടത്ത് പരുക്കൻ തറകളിലാണ് ഈറത്തുണികളാ പൊതുജനം കിടന്നത്. അതിനുശേഷം മിസ്രയീമിലേക്കുള്ള ഓട്ടം, ഈ ഓട്ടത്തിൽ മാറോട് ചേർത്ത് പിടിക്കുന്ന കുഞ്ഞാണെങ്കിൽ പോലും ആ യാത്രയുടെ എത്ര മാറ്റങ്ങളാണ്. മിസ്രയീമിൽ പോകുന്നു, അവിടുന്ന് തിരിച്ചു വരുമ്പോ വീണ്ടും വഴിമാറാനായിട്ട് നിർദ്ദേശിക്കുന്നു, അങ്ങനെ അത്രയെത്തി പോകുന്നു. അങ്ങനെ അതിനുശേഷമുള്ള അനുഭവങ്ങൾ, യഹൂദന്മാരുടെ നോട്ടപ്പുള്ളിയായിട്ട് മാറുന്നത്, അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുവേണ്ട, യേശു തന്റെ ജീവിതത്തിലുടനീളം മുറിക്കപ്പെടുകയായിരുന്നു. വാസ്തവത്തിൽ മുറിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, മുറിക്കപ്പെടാൻ നിന്നുകൊടുക്കുന്ന ഒരു ശൈലിയായിരുന്നു ക്രിസ്തു. എന്താ മുറിച്ചു? നമ്മൾ പറയുമല്ലോ സാധാരണ മലയാളം എന്ന് പറയുന്നത് പോലെ അതിനുവേണ്ടി നിന്നുകൊടുക്കുന്ന ഒരു ക്രിസ്തു. അതുകൊണ്ട് മുറിക്കപ്പെട്ട് മുറിച്ചു നൽകുവാൻ വേണ്ടി വന്നവനെ സംബന്ധിച്ചിടത്തോളം മുറിവേറ്റവരുടെ വേദന അവന് നല്ല പരിചയമാണ്. കാരണം മുറിവുകൾ ഒന്നൊന്നായി ശരീരത്തിൽ ഏറ്റുവാങ്ങി മുറിച്ച് പൂർണമായും നൽകുവാനായിട്ട് വന്നവൻ മുറിവേറ്റവരുടെ വേദനകളെ ആഴത്തിൽ ഗ്രഹിച്ചു. അവരുമായി താതാത്മ്യപ്പെടാൻ ക്രിസ്തുവിന് പ്രയാസമുണ്ടായില്ല. നമ്മൾ എപ്പോഴും പറയുന്ന വളരെ മനോഹരമായ ഒരു ചിന്തയാണ്, യേശു വേദനിക്കുന്നവരോടുകൂടെ, യേശു ഒറ്റപ്പെട്ടവരോടുകൂടെ, യേശു അവഗണിക്കപ്പെട്ടവരോടുകൂടെ. എന്താ കാരണം? അവൻ ആ വേദന തന്റെ ജന്മം മുതൽ അറിഞ്ഞവനാണ്. ഈ ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ, ഒന്നുമില്ലായ്മയുടെ, അനാഥത്വത്തിന്റെ, രാജാവ് കൊല്ലാൻ നോക്കുന്ന സുരക്ഷിതത്വമില്ലായ്മയുടെ ഒക്കെ, വല്ലവന്റെയും നാട്ടിൽ പിറന്ന് വല്ലവന്റെ വീട്ടിൽ താമസിച്ച് അങ്ങനെ ജീവിക്കേണ്ടി വന്ന ഒരുത്തന് താതാത്മ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് മുറിച്ചു നൽകുവാൻ വന്നവന് മുറിവേറ്റവരുടെ വേദന, അവന് കുഷ്ഠരോഗിയുടെ വേദന മനസ്സിലാകും, കുരുടന്റെ വേദന മനസ്സിലാകും, പാപിനിയുടെ വേദന മനസ്സിലാകും, വിശക്കുന്നവന്റെ വേദന മനസ്സിലാവും. കാരണം മുറിച്ചു നൽകുവാൻ വന്നവന്, മുറിവേറ്റ് യാത്ര ചെയ്യുന്നവന് മുറിവേറ്റവരുടെ വേദനകളുമായി താതാത്മ്യപ്പെടുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നമ്മുടെ ജീവിതം എന്താ, നമ്മൾ ആരും ചിന്തിക്കാത്തൊരു വിഷയമാണ്. മുറിച്ചു നൽകലാണ് വാസ്തവത്തിൽ ജീവിതം. നമ്മളൊക്കെ ആരാലോ വളർത്തപ്പെട്ടു, മാതാപിതാക്കളെ വളർത്തി വലുതാക്കി, അങ്ങനെ നാം നമ്മുടേതായ സ്വന്തം നിലകളെ കാലൂന്നാനായിട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് വായി സന്തതികൾ, കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി നാം എന്തെല്ലാം മുറിവുകളാണ് ഏറ്റെടുത്തത്, അവർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ത്യാഗമാണ് അനുഷ്ഠിച്ചത്. സത്യത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതോടുകൂടെ ഒരു അമ്മയുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ഒരു കുഞ്ഞാകുന്നതോടുകൂടെ ദമ്പതികൾ, ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ ആസ്വദിച്ചു വന്ന അവരുടെ സുഖങ്ങളും ആസ്വാദനങ്ങളും എല്ലാം നിർത്തിവെക്കുകയാണ്. കൊച്ചിനെ ഓർത്ത് കുഞ്ഞിനു വേണ്ടി, കുഞ്ഞുള്ളത് കൊണ്ട് യാത്ര പോകാൻ ഒരുങ്ങിയ കൊച്ചുണ്ട്, പള്ളിയിൽ പോകുന്നത് പോലും പലപ്പോഴും ഒഴിവാക്കുന്നവരെ നമുക്ക് കാണാം. അപ്പോ ഒരു മുറിച്ചു നൽകലാണ് ജീവിതം. മുറിച്ചു നൽകൽ എന്ന് പറയുമ്പോൾ നാം വളർത്തുന്നവരുണ്ടാക്കുന്ന വേദനകൾ പോലും, നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പോലും ഒരു മുറിവേൽക്കലാണ്. അവിടെയും നമ്മൾ മുറിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുറിച്ച് 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 അവര് ചിലപ്പോൾ അവരാൽ മുറിക്കപ്പെട്ടും, ചിലപ്പോൾ സ്വതവേ മുറിച്ചു നൽകിയും നമ്മുടെ ജീവിതം അതിന്റെ അവസാനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നാട്ടിലല്ല എവിടെയാണെങ്കിലും ഒരു വാഴ വെച്ചു കഴിഞ്ഞാൽ അതിലൊരു കുലയുണ്ടാകുമ്പോൾ, അതിന്റെ കൂമ്പുണ്ടാകുമ്പോൾ തന്നെ അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. പിന്നെ താഴോട്ടാണ് ആ വാഴയില് വന്നതായ കുല, അത് മൂത്ത് അത് പാകമാകുമ്പോൾ വാഴയുടെ ആയുസ് അവസാനിക്കാം. കുല നൽകി കഴിയുമ്പോൾ പൂർണ്ണമായും മുറിച്ച് ഇല്ലാതാക്കപ്പെടുന്ന, നശിപ്പിച്ചു കളയുന്ന, അതല്ലേ വാസ്തവം, നശിപ്പിച്ചു കളയുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തന്നെ മുറിച്ച് ലോകത്തിന് നൽകിയതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതം മുറിച്ചു നൽകപ്പെടലിന്റെ ജീവിതമാണ്. രാപകലില്ലാതെയുള്ള നമ്മുടെ കഷ്ടപ്പാടുകൾ, അടുക്കളയിൽ പോലുമുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ ഒരു മുറിച്ചു നൽകലിന്റെയാണ്. നമ്മൾ അനുഭവിക്കുന്ന ത്യാഗവും കഷ്ടപ്പാടുകളും അവർക്ക് കുടുംബത്തിന് വേണ്ടിയുള്ള, സമൂഹത്തിന് വേണ്ടി, ഒരു ജോലി സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മളിങ്ങനെ അവസാനം പറയാം, ആ 10-20 വർഷക്കാലം നമ്മളെ പിഴിഞ്ഞിട്ട്, നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ട്, നമ്മളെ കൊണ്ട് ഒത്തിരി ബന്ധപ്പെടുത്തിയിട്ട് ആ സ്ഥാപനം വളർന്നു, അല്ലെങ്കിൽ മാനേജ്മെന്റ് വളർന്നു, സമൂഹത്തിൽ പലർക്കും അതിന്റെ ഗുണമുണ്ടായി. നമുക്ക് കിട്ടുന്നത് പണം മാത്രമാണ്. നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരം കൊടുക്കുകയാണ്, രക്തം കൊടുക്കുകയാണ്, വിയർപ്പ് കൊടുക്കുകയാണ്, നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം അവിടെ ചെലവഴിക്കുക. അപ്പോ എല്ലാ മേഖലകളിലും ഒരു മുറിച്ചു നൽകലിന്റെ ഭാവമാണ് നമ്മൾ വ്യാപരിക്കുക. അപ്പോ മുറിച്ചു നൽകാൻ വന്നവന് മുറിവേറ്റവരുടെ വേദന മനസ്സിലാവും, മുറിവേറ്റ് മാറി നിൽക്കുന്നവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാകും. മുറിവേൽക്കുമ്പോ അവൻ ഒരിക്കലും അതേക്കുറിച്ച് നിരാശപ്പെടാറില്ല, മുറിവിൽ നിന്ന് ഒഴിഞ്ഞു മാറാറില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നൊമ്പരങ്ങളും ഈ മുറിവിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോ, ഈ നൊമ്പരങ്ങളെ കുറിച്ച് നമുക്ക് പരാതിപ്പെടാനൊക്കെ ജീവിതം തന്നെ മുറിപ്പെടുത്തുന്നതാണ് എന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോ, ആ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന മുറിപ്പാടുകളെ ക്രിസ്തുബന്ധത്തിൽ നമുക്കൊന്ന് കാണാനൊക്കെ. പ്രവാചകൻ പറയുകയാണ്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോ ക്രിസ്തുവിന്റെ അടിപ്പിണരുകൾ മുറിവിന്റെ ആഴത്തെ കുറിച്ച്, ആ തകർച്ചയെ കുറിച്ച് പറയുന്ന വാക്കാണ്. അത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി രൂപപ്പെട്ടതാണ്, അതിനുവേണ്ടി അവൻ സ്വമേധയാ ഏറ്റെടുത്തതാണ് എന്ന് പറയുമ്പോ എത്ര കരുത്തനാണവൻ, എത്ര ബലശാലിയാണ്. നമ്മളൊക്കെ ദുഃഖവെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ നടത്തുമ്പോഴും അസ്താനുഭാഴ്ചയിലെ ഗീതങ്ങൾ പാടുമ്പോഴും ഒരു അയ്യോഭാവത്തോടെയാണ് യേശുവിനെ കാണുക, യേശുവിന്റെ കഷ്ടതകളെ കാണുക, മരണത്തെ വേദനകളെ കാണുക. എന്നാൽ അവൻ എത്ര കരുത്തനാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ പാപം പേറി കുരിശിൽ കിടക്കുന്ന ഒരു 33 വയസ്സുകാരന്റെ കരുത്ത്, ഇതെല്ലാം ഏറ്റെടുക്കുവാൻ ഇവൻ എങ്ങനെ കഴിഞ്ഞുവെന്ന് നമ്മൾ ചോദിക്കുന്ന ആ കരുത്ത് നമ്മളൊന്ന് വായിച്ചറിയേണ്ടതല്ലേ. നമ്മളൊക്കെ പലപ്പോഴും തോറ്റുപോ കരുത്തില്ലാത്തവരായി തീരുക. മുറിവുകൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ തളർന്നു പോവുകയാണ്. എന്നിട്ട് നമ്മുടെ നിലപാടുകൾ മാറുകയാണ്, നമ്മൾ നമ്മളല്ലാതായിട്ട് മാറുക. കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കിക്കേ, അവന്റെ മുഖത്തു നിന്ന് വരുന്ന ഓരോ വാക്കുകളും, അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഓരോന്നും, ആ ഏറ്റെടുത്ത നിയോഗത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ശക്തമായ കരുത്തുറ്റ വാക്കുകളാണ്. ഇപ്പൊ നമ്മൾ നേരിടുന്ന ലോകത്തിലെ പ്രതിസന്ധി ഉൾപ്പെടെ നമുക്ക് ആ നിലയിൽ ദർശിക്കാവുന്നതാണ്. മുറിച്ചു നൽകുവാനായിട്ട് വന്ന നമ്മൾ ഇതേക്കുറിച്ച് ആശങ്കാകുലരാകേണ്ടതില്ല. ജീവിതം തന്നെ ഒരു മുറിച്ചു നൽകലാണ് എന്നുള്ള തിരിച്ചറിവ്. സത്യത്തിൽ ഞാന് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ അപ്പം തിരുശരീര രക്തങ്ങളാകുവാൻ പ്രാർത്ഥിച്ച് തിരുശരീര രക്തങ്ങളായി അപ്പം മുറിച്ച് രക്തത്തോടുള്ള ബന്ധത്തിൽ ജനങ്ങൾക്ക് നൽകുമ്പോൾ ഞാൻ അനുഭവിക്കുമ്പോ ഞാൻ മുറിക്കപ്പെടാൻ തയ്യാറാണോ എന്നൊരു ചോദ്യം എന്റെ മനസ്സിൽ ഉയരേണ്ടതല്ലേ? മുറിച്ചു കൊടുക്കുക, എന്റെ ഇടവകയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടി മുറിച്ചു നൽകുക. സത്യത്തിൽ അങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ് ജീവിതം. എന്നാലും അത് ബോധപൂർവം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മളിപ്പോ മുറിക്കപ്പെടുന്നുണ്ട്, പക്ഷേ മുറിക്കപ്പെടുന്നത് സാഹചര്യങ്ങൾ കൊണ്ടാണ്, സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, അതിൽ നമുക്ക് നൊമ്പരമുണ്ട്. എന്നാൽ ബോധപൂർവം മുറിക്കപ്പെടുന്നവനെ സംബന്ധിച്ച് അതൊരു സാക്ഷാത്കാരമാണ്, അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെ വളർത്തിയതാ, എന്ത് കഷ്ടപ്പെട്ടതാ. സത്യത്തിൽ മുറിച്ചു നൽകലാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവകാശവാദമൊന്നുമില്ല. ദേ ആർ ഇൻ ദേർ ഓൺ വേ, അവരവരുടേതായ രീതിയിലും മാർഗത്തിലുമാണ് എന്നുള്ള ഒരു ആശ്വാസം. ഞാൻ ചെയ്യേണ്ടത് ഭംഗിയായി ചെയ്തു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ. കുരിശിൽ വെച്ച് യേശു മരിച്ച അവസാനത്തുള്ളി രക്തവും തീർന്ന് പിലാവിൽ നിന്നും വെള്ളം ഒഴുകുന്ന സമയത്തും ലോകം മുഴുവൻ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ഇന്നും ലോകം മുഴുവൻ രക്ഷപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആനുകൂല്യം അനുഭവിക്കുന്ന ആളുകൾ തുലം ചുരുക്കമല്ലേ? അനേകം ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അവൻ മരിച്ചതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇത്ര ചെയ്തല്ലോ, ഞാൻ ചെയ്യേണ്ടത് അതാണ്. സകലതെന്ന് വൃത്തിയായി എന്ന് പറയാ, എല്ലാം ഭംഗിയായി, എല്ലാം കൃത്യതയോടെ ചെയ്തതിന്റെ ചരിതം. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടി നടത്തുമ്പോ എല്ലാം ഭംഗിയായി ചെയ്തു എന്ന് നല്ലതെന്ന് കണ്ടതുപോലെ കുരിശിൽ വെച്ച് തമ്പുരാൻ കാണുക, എല്ലാം നല്ലതായിട്ട് ചെയ്തുവെന്ന്. സഹോദരങ്ങളെ, മുറിച്ചു നൽകുവാനുള്ള നിയോഗമാണ് ജീവിതം. അതുകൊണ്ട് മുറിവേൽക്കുമ്പോൾ തളർന്നു പോകരുത്. മുറിവേറ്റവനെ മനസ്സിലാകണം, രണ്ട് കാര്യങ്ങളാണ്. മുറിച്ചു നൽകുവാൻ വന്നവൻ മുറിവേറ്റുമ്പോൾ തളർന്നു പോകരുത്, ഇത് നിയോഗത്തിന്റെ ഭാഗം. രണ്ട്, മുറിവേറ്റവനെ മനസ്സിലാകണം. ഒരു ചുരുക്കമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. യേശുക്രിസ്തു ഇത് നിർവഹിക്കുന്നത് ഒരു ചെറിയ ഭവനത്തിലാണ്. ഭവനത്തിൽ എന്ന് പറയുമ്പോ ആ ഭവനത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 12:12 അത് മറിയയുടെ ഭവനമെന്നാണ്. മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ ഭവനം യെരുസലേമിലെ ആദിമ സഭയുടെ ആരാധനാ കേന്ദ്രമാണ്. നമ്മൾ വേദനയോടെ ഓർക്കേണ്ട ഒരു വിഷയമാണ്. യെരുസലേം ദേവാലയത്തിലേക്ക് യേശു പോയത് പെസഹ പെരുന്നാളിൽ സംബന്ധിക്കാനും, അങ്ങനെ ആയിരുന്നെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കാനും വേണ്ടിയാ ആകണം. എന്നാൽ അവിടെ അതിനുള്ള സാധ്യത ഇല്ലാതെ വന്നപ്പോ തൊട്ട് താഴെ ഒരു ഭവനത്തിൽ ഇത് ക്രമീകരിക്കുക. അവിടെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. മറിയയുടെ ഭവനം ക്രിസ്തുവിന് സർവസ്വാതന്ത്ര്യമുള്ള ഭവനമാണ്. ഇന്ന് നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഇന്ന് ആരാധിക്കുമ്പോൾ നാം തിരിച്ചറിയണം, എന്റെ ഭവനം കർത്താവിന് സർവസ്വാതന്ത്ര്യമുള്ള ഭവന. ഇന്നവിടെ ആരാധന നടക്കണം, ഇന്നവിടെ ദൈവവചനത്തിന്റെ പങ്കുവെക്കൽ നടക്കണം, ഇന്നവിടെ ആത്മീയ കൂട്ടായ്മ നടക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ വീട്ടിലാണെങ്കിലും അതൊരു ആരാധനാലയത്തിന്റെ അനുഭവത്തിലേക്ക് വീട് മാറുന്ന സ്ഥിതിയാണ്. മറിയയുടെ എളിയ ഭവനത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിതമായി. മറിയയുടെ എളിയ ഭവനത്തിൽ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് അവിടേക്ക് ഇറങ്ങി വന്നു. യെരുസലേം ദേവാലയത്തിൽ ഇറങ്ങേണ്ട ആത്മാവാണ് ഭവനത്തിൽ ഇറങ്ങിയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ഭവനത്തിലാണ് പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 12:12 നേരെ അവൻ ചെല്ലുന്നത് ഈ ഭവനത്തിലെ, കാരണം അവിടെ സഭശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. പുറത്ത് പത്രോസ് അനുഭവിക്കുന്ന ദുരന്തം, ജയിൽ കാരാഗ്രഹത്തിന്റെ വേദന, മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം, പത്രോസ് പുറത്തനുഭവിക്കുന്ന വേദനയ്ക്ക് പരിഹാരമായി സഭ ഭവനത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പത്രോസിന്റെ വിലങ്ങഴിയുന്നു, കാരാഗ്രഹം തുറക്കപ്പെടുന്നു, പത്രോസ് രക്ഷപ്പെടുന്നു. ഇന്ന് പുറം ലോകം അനുഭവിക്കുന്ന നൊമ്പരങ്ങൾക്ക് നടുവിൽ ഭവനം ഒരു പ്രാർത്ഥനാ മന്ദിരമായിട്ട് മാറട്ടെ. ഏക മനസ്സോടെ നിലവിളിക്കാൻ നമുക്ക്. കാരാഗ്രഹത്തിൽ പത്രോസ് കിടക്കുന്നത് പോലെ ലോകം ഇന്നൊരു കാരാഗ്രഹത്തിലാണ്. ലോകം മുഴുവൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന മരണഭീതിയും രോഗത്തിന്റെ ഭീതിയുമൊക്കെയായി കാരാഗ്രഹത്തിന്റെ നടുവിൽ നിന്ന് ഇത് രക്ഷപ്പെടുവാൻ നമുക്ക് മറിയയുടെ ഭവനത്തിൽ ആദിമ സഭ എന്ന പോലെ ഹൃദയപൂർവ്വം നമുക്ക് നമ്മുടെ ഭവനങ്ങൾ നിലവിളിക്കാം. പ്രിയ സഹോദരങ്ങളെ, പെസഹായുടെയും അനുഗ്രഹിക്കപ്പെട്ട ദിവസം മുറിച്ചു നൽകുന്നവനായ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിഞ്ഞ് മുറിക്കുവാൻ വേണ്ടി, മുറിക്കപ്പെടുവാൻ വേണ്ടി നിന്നുകൊടുക്കാം. മുറിവേറ്റവരെ തിരിച്ചറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെസഹായുടെ ആചരണം അതിന്റെ അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ ഏറ്റുവാങ്ങുവാൻ, ദേവാലയത്തിൽ അതിനുള്ള സാഹചര്യം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും ആയിരിക്കുന്ന സ്ഥാനത്ത് അത് ഏറ്റുവാങ്ങുവാൻ കൃപയും ശക്തിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ, പെസഹ പെരുന്നാളിൽ പരിപൂർണമായിട്ട് എല്ലാ വിശ്വാസികളും ഇന്ന് ആരാധനാലയത്തിന്റെ ബലിപീഠത്തിന്റെ മുമ്പിൽ സമ്മേളിക്കുന്നില്ല എങ്കിലും നമ്മൾ ചെയ്തു വന്നിരുന്ന അനുഗ്രഹീതമായ ഒരു കർമ്മത്തെ അതിന്റെ എല്ലാ അർത്ഥതലങ്ങളിലും വിശദീകരിക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനെ സാധിച്ചു. പ്രത്യേകിച്ച് കർത്താവ് എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവിൻ എന്ന ആഹ്വാനത്തോടുകൂടി സ്ഥാപന വചനങ്ങളെ, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ ഒരു പുതിയ ഉടമ്പടിയായി ലോകത്തിന് കൈമാറിയ ദിവസമാണ് പെസഹ പെരുന്നാൾ. പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തുവാനും ആ അനുഷ്ഠാനത്തിൽ പങ്കാളിയാകുവാനുമാണ് യേശുതമ്പുരാൻ യഥാർത്ഥത്തിൽ പെരുന്നാളിന് സംബന്ധിക്കുവാൻ ഇരുസ്ലേമിൽ ചെല്ലുന്നത്. പക്ഷെ ആ സമയം ശത്രുവായിരിക്കുന്ന ഒരു വൃന്ദം ആലോചിക്കുന്നത് അവൻ ഇന്ന് തീർച്ചയായും ഈ പെരുന്നാളിൽ സംബന്ധിക്കും, അതുകൊണ്ട് ഇവിടെ വെച്ച് അവനെ നമുക്ക് കൊടുക്കണം എന്ന് ആലോചിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് യേശുതമ്പുരാൻ കടന്നു വരുമ്പോൾ ആ ദിവസങ്ങളിൽ തന്നെയാണ് ഈ പെസഹ പെരുന്നാളിന്റെ ഒരു പുതിയ അധ്യായം, ഒരു നൂതന അധ്യായം യേശുതമ്പുരാൻ അവിടെ തുടക്കം കുറിച്ചത്. സുവിശേഷ ഭാഗങ്ങളിലും അപ്പോസ്തോല പ്രവൃത്തികളിലും പ്രത്യേകിച്ച് ഇന്ന് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയ സന്ദേശത്തിലെ ഒന്നാം കൊരിന്ത്യ ലേഖനത്തിലും 11 അധ്യായത്തിലും ഈ വിഷയം വളരെ സ്പഷ്ടമായും വിശദമായും ചിത്രീകരിക്കുന്നുണ്ട്. ബലിയർപ്പകനും ബലിയും ക്രിസ്തു തന്നെയാണ്. ഈ സംഭവത്തെ വീണ്ടും നമ്മൾ പുനർ ആവിഷ്കരിക്കുമ്പോൾ ബലിയർപ്പിക്കുന്ന പുരോഹിതനും സ്വയം ചിന്തിക്കുവാൻ ഒരാഹ്വാനം അച്ഛൻ നൽകി. ഈ മുറിക്കപ്പെടുന്നത് പോലെ ഞാനും സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി മുറിക്കപ്പെടേണ്ടതല്ലേ? ബലിയർപ്പണത്തിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിയും ആ ബലിയർപ്പണത്തിന്റെ അനുഭവങ്ങളിൽ പങ്കാളിയാകുമ്പോൾ സ്വയം ചിന്തിക്കുവാനും ബോധ്യപ്പെടുവാനുള്ളൊരവസരം. ഈ ബലിയർപ്പകനെ പോലെ, ഈ ബലിയെ പോലെ ഞാനും സമൂഹത്തിന് വേണ്ടി ജീവിക്കേണ്ടവൻ അല്ലേ? അല്ലേ? ചില ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകി. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ എപ്രകാരം ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വയം ബലിയായിത്തീരുന്നു. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ വേണ്ടി നമ്മുടെ രക്തവും വിയർപ്പും നമ്മുടെ ജീവിതവും ബലിയാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ മറ്റൊരു തലത്തിലേക്ക് അച്ഛൻ വിരൽ ചൂണ്ടിയത് സമൂഹത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഇപ്രകാരം കടപ്പെട്ടവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ജീവിതം. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന കാലഘട്ടങ്ങൾക്ക് മുമ്പേ ജീവിച്ച ഒരു ഗ്രീക്ക് ഫിലോസഫർ കൃത്യമായിട്ട് പറഞ്ഞു, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ, സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. പക്ഷേ ഈ ചെറിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി, മതിൽക്കെട്ടിനുള്ളിലേക്ക് മനുഷ്യൻ മാറുകയായിരുന്നു. അതുവരെ കുടുംബമായും സഹോദരങ്ങളുമായും അയൽപ്പക്കവുമായും ഇടവകയായും ഒക്കെ ഒരു വലിയ ബന്ധത്തിന്റെ ഉടമയായി മനുഷ്യൻ ജീവിച്ചെങ്കിൽ, ഇന്ന് സ്വാർത്ഥമായ ലാഭം നോക്കി മതിലുകൾക്കുള്ളിലേക്കും ഭവനത്തിന്റെ ഉള്ളിലേക്കും മാറിയിട്ട് ലോകം എന്റെ വിരൽത്തുമ്പിൽ ഉണ്ട് എന്ന് പഠിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ ഭവനത്തിലേക്ക് തന്നെ ഒരു ദേവാലയത്തെ കൂടി നമ്മൾ ഉൾക്കൊള്ളുവാൻ ദൈവം ഒരു സാഹചര്യം തന്നു. അതോടൊപ്പം തന്നെ ഈ തലമുറകളിൽ പരിശീലിക്കപ്പെടാത്ത ദാരിദ്ര്യവും ബുദ്ധിമുട്ടും സ്വാതന്ത്ര്യമില്ലായ്മയും ഒക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പരിചയപ്പെടാൻ കൂടിയുള്ളൊരവസരമായിട്ട് നമുക്കിതിനെ എടുക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പെസഹ പെരുന്നാളിൽ സംബന്ധിക്കേണ്ടുന്ന എല്ലാവരെയും ഇന്ന് ബലിയർപ്പിക്കുന്ന പുരോഹിതന്മാർ നിശ്ചയമായും ഓർക്കും. പ്രത്യേകിച്ച് മോഹൻ ജോസഫ് അച്ഛനും രാജേഷത്തിനും പറഞ്ഞു, പടിഞ്ഞാറേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഹൃദയവേദനയോടെ യഥാർത്ഥത്തിൽ പുരോഹിതൻ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആ പ്രതിവാക്യവും ഗീതങ്ങളും ഉച്ചരിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നിൽക്കുന്ന ജനത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയിലാണ്, ആ പൊരുളിലാണ് ബലിയർപ്പകൻ അല്ലെങ്കിൽ ബലി അവിടെ അർപ്പിക്കപ്പെടുന്നത്. അത് പൂർണ്ണമാകണമെങ്കിൽ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥനാപൂർവമായ നിമിഷം പുരോഹിതൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് മാറി വീണ്ടും ആരാധനാലയത്തിലേക്ക് കടന്നു വന്ന് തുടർന്നുള്ള ഞായറാഴ്ചകളിലെ പെസഹ പെരുന്നാളിന്റെ പുനരാവിഷ്കരണത്തിൽ നമുക്ക് പങ്കെടുക്കുവാൻ ദൈവം സാധ്യത നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും അച്ഛൻ ഓരോ സ്ഥലം ഓരോ ദേവാലയത്തെ ലക്ഷ്യമാക്കി ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വചന പ്രഘോഷണം നടത്തുകയാണ്. അത് തീർച്ചയായും എല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹവുമാണ്. ഇന്നും വളരെ ശ്രദ്ധേയമായ ഒരു ആമുഖം പത്മോസ് ദ്വീപിലെ ഒരു ഒരു ആവരണം മനസ്സിലേക്ക് ക്രമപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. എല്ലാ നന്മകളും ലഭിക്കട്ടെ, ഇത് കേട്ടവർക്കെല്ലാം അതിന്റെ പുണ്യം ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് സന്ധ്യയ്ക്ക് ആ നാളെയുമായി നടത്തപ്പെടുന്ന പെസഹ പെരുന്നാളുകളിലൊക്കെ എല്ലാവർക്കും ദൈവം തമ്പുരാന്റെ കൃപ ഇരട്ടിയായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർത്തീകരിക്കട്ടെ.
താങ്ക് യു അച്ഛൻ. ഇപ്പോഴെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തന്ന പേരുകളൊക്കെ വായിക്കുന്നു. അതിനുശേഷം അനുതാപത്തിന്റെ രണ്ട് ഈരടി പാഴിയതിനു ശേഷം ശ്രീപ്പെട്ട ബിജോയി അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് പേര് തന്നിട്ടുള്ള ഡിയോണ റോണി ഓർത്ത് പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടോണിയെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. 31 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബോഡി പെയിനായിട്ട് ഓർക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. 10 വയസ്സുള്ള റോണി എന്ന കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓർക്കുന്ന നമ്മൾ ദാനിയേൽ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എലിക്കുട്ടി, സിന്ധു, അന്നമ്മ വർഗീസ്, സാലി ജോളി, ലീലാമ്മ, ഓമന ചാണ്ടി, അലീസ് ജോസഫ്, മറ്റൊരു അലീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഓർക്കുന്ന പേരുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഓർക്കുക. അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഉയരങ്ങൾ ദൈവം അവർക്ക് ആശ്വാസവും ബലവും നൽകട്ടെ. അതോടൊപ്പം കോവിഡ് ബാധിച്ച് ധാരാളം ജനങ്ങള് പ്രയാസം അനുഭവിക്കുന്നു, അവർക്ക് വേണ്ടിയും നമുക്ക് ഓർക്കാം. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട നമ്മുടെ ആളുകളെ മറ്റാളുകളെയൊക്കെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നഷ്ടപ്പെട്ടു പോയവരുടെ കുടുംബങ്ങളിൽ ദൈവം ആശ്വാസവും പ്രത്യാശ ബലവും നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപത്തിന്റെ രണ്ടീരടി താഴെ ശേഷം ബിജോയി അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും.
എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമാത അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥ നിൻ തിരുമുമ്പിൽ ആത്മശരീരമാന സുഗളെ ശോഭകലർന്ന വിളക്കുകള ഞാൻ കാട്ടിപ്പാറാകണമേ.
ബറക്കുമോർ ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും ശ്രുതി ആകുന്നേക്ക് തന്നെ ആമേൻ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദൈവമായ കർത്താവെ, പല സ്ഥലങ്ങളായിരുന്നു ഞങ്ങളെ ഒരുമിച്ച് അല്പസമയം നിന്റെ വചനങ്ങൾ കേൾക്കുവാനും ദൈവമേ ഞങ്ങളുടെ ജീവിതം തന്നെ ശോധന ചെയ്യുവാൻ പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ ആഴ്ചയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനും നിന്റെ പുരുഷാരോഹണത്തിനും സഹായിക്കൊക്കെ ഒരുങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് പല സ്ഥലങ്ങളിൽ കോവിഡ് ബാധിച്ച് പ്രയാസപ്പെടുന്ന എല്ലാവരെയും അവരുടെ കയ്യിൽ പ്രമേൽപ്പിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മെടുക്കോ ഒന്നുമില്ല. ദൈവമേ അവിടുത്തെ കരുണ മാത്രമേ ഞങ്ങൾക്ക് മതിയാവൂ. ദൈവമേ ഞങ്ങളെ തള്ളിക്കളയരുതേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ദൈവമേ ഈ പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളൊക്കെ ദൈവമായ കർത്താവെ അതിനു വേണ്ടിയിട്ടുള്ള ഔഷധം അവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദൈവമേ ഈ വേദനകളൊക്കെ സഹിക്കുമ്പോൾ നിന്നെ കൂടുതൽ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. സഹായിക്കൊക്കെ ഒരുങ്ങുമ്പോൾ ദൈവമേ അവിടുത്തെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടുത്തെ ജീവിത പ്രകാരം ഞങ്ങളുടെ ജീവിതമൊക്കെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. വീണ്ടും വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവിടെ നിന്ന് നിദാനമായിട്ട് നൽകുമ്പോൾ നിന്റെ വഴികളിൽ നടക്കുവാനും നിന്റെ വചനങ്ങൾ കേൾക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. ദൈവമേ, പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ ആഴ്ചയിൽ ശുശ്രൂഷകളൊക്കെ നടത്തുമ്പോൾ അതിനെ സംബന്ധിക്കുവാൻ കഴിയാത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുവാനും അവരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുത്തെ ശാന്തിയും സമാധാനവും ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടെ നീ വസിക്കണമേ. ഞങ്ങളുടെ ഭവനം ഒരു ആലയമായിട്ട് തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു പ്രയാസ സമയത്തിലൊക്കെ ദൈവമേ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ വിഷമങ്ങളൊക്കെ ഏർപ്പെടുന്ന ദാമ്പത്യ ജീവിതത്തിലൊക്കെ വിഷമങ്ങൾ ഏർപ്പെടുന്ന മക്കളെ നീ സന്ദർശിക്കണമേ. ദൈവമായ കർത്താവ്, ഈ ഒരു സമയം അവർക്ക് രമ്യതയാകുവാനും കൂടുതൽ പരസ്പരം മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവ്, ഒരു കുടുംബമായിട്ട് ഒത്തൊരുമയോടെ ഈ വിശുദ്ധ ആഴ്ചയിലൊക്കെ ഭംഗിയോടെ പ്രാർത്ഥിക്കുവാനും അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവ്, പ്രത്യേകമായിട്ട് ലോകം മുഴുവനെ അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് കോവിഡ് ബാധിച്ച എല്ലാവരെയും, എല്ലാ മക്കളെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. അതിനുവേണ്ടി ശുശ്രൂഷിക്കുന്ന എല്ലാ മെഡിക്കൽ സ്റ്റാഫിനെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളെ നീ തള്ളിക്കളയരുതേ. ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, നിന്നെ കൂടുതൽ അറിയുവാനും മുറുകെ പിടിക്കുവാനും സഹായിക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പ്രതീക്ഷയിൽ പാർപ്പിക്കണമേ. പ്രത്യേകമായിട്ട് കോവിഡ് ബാധിച്ച് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഊട്ടിയുള്ള ഭാഗങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ കുടുംബങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവിൽ ഞങ്ങളും അവരും അവിടുത്തെ വലത്തെ ഭാഗത്തു നിന്നുകൊണ്ട് ഹല്ലസ്തുതികൾ പാടുവാൻ സഹായിക്കണമേ. ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതനും വിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. സ്തുതി സ്തോത്രം സമർപ്പിക്കുകയാണേ.
വൈദിക ശ്രേഷ്ഠരെ, വാത്സല്യമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരിക്കൽ കൂടെ വിടുവിപ്പിന്റേതായ രക്ഷാകരമായ വലിയ പെസഹ പെരുന്നാളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഇടയാകുന്നു. അതേ തുടർന്ന് നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ പൂർണമായി സമർപ്പിച്ച് കഴുകപ്പെടുവാൻ വലിയ വെള്ളിയാഴ്ചയാകുന്ന ഇതിനാലേ ഞങ്ങളുടെ ആത്മത്തിന് രക്ഷയുണ്ടായി എന്ന സ്ലീബായി ഞങ്ങൾ വന്ദിക്കുന്നു. അശ്വാദം പുരാനെയും നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമേ എന്ന്, വലതുഭാഗത്ത് കള്ളനോടൊപ്പം ഞങ്ങളും ചൊല്ലുന്നു എന്ന് ഏറ്റു പറഞ്ഞ് സ്ലീബായെ കുമ്പിടുവാനും ചുംബിക്കുവാനും സ്ലീബായോട് ചേർന്ന് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം ക്രൂശിക്കപ്പെടുവാനും അവനോട് ചേർന്ന് സംസ്കരിക്കപ്പെടുവാനും ഉയർപ്പിന്റെ കാഹളത്തിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുവാനുമുള്ള അവസരങ്ങൾ ഈ ദിവസങ്ങളിൽ ലഭിക്കുകയാണ്. ഒരു വിധത്തിൽ നമുക്ക് ഈ കേൾക്കുന്ന പലർക്കും, ഒരുപക്ഷെ വൈദികർക്ക് ഉൾപ്പെടെ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദേവാലയങ്ങളിൽ എത്തുവാനോ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനോ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണല്ലോ. എന്നാൽ ഞാൻ ചില ഗ്രൂപ്പുകളിൽ പറയുകയും സ്വയം ചിന്തിക്കുകയും ഒക്കെ ചെയ്തതുപോലെ ഈ സമയത്ത് നാം ഓർക്കേണ്ടത് എന്തുമാത്രം വിലയുള്ളതാണ് നമ്മുടെ ആരാധന, എത്രമാത്രം നാം അതിനോട് ദൈവസന്നിധിയിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഓർക്കുവാനുള്ളൊരവസരമാണ് ഇത്. പ്രതിസന്ധികൾ മാറും. We will be overcoming by the grace of God. എന്നാൽ ഓർക്കേണ്ടുന്നത് അടുത്ത വർഷത്തെ ആരാധനയ്ക്ക് വേണ്ടി ഇപ്പോൾ മുതൽ നാം ഒരുക്കത്തോടെ കാത്തിരിക്കണം. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ
ഭൗതിക ജീവിതത്തെ, നമ്മുടെ ലോകപ്രകാരമുള്ള ജീവിതത്തിൽ എത്ര നാൾ ഈ ആയുസ്സിൽ നാം ആയിരിക്കുന്നുവോ അത്രയും നാളും ഈ 2020 ആശ ആഴ്ച പ്രത്യേകമായി നാം മരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ദേവാലയത്തിൽ പോകുവാൻ കഴിയാതെ ഇരുന്ന ഒരു ആശ ആഴ്ച, അത് ഒരു ശിക്ഷ എന്നതിനേക്കാൾ ഉപരി അത് ചെറിയ ഒരു താടനമാണ്. എന്നാൽ ഓർക്കണം, ഈ താടനം നന്മയ്ക്ക് വേണ്ടിയാണ്. പലപ്പോഴും നാം തന്നെ പറയുന്ന ഉദാഹരണമാണ് വൃക്ഷം വല്ലാതെ വളർന്ന് ക്രമാതീതമായി പടർന്ന് പന്തലിക്കുമ്പോൾ അതിന്റെ തണ്ടുകൾക്ക് കരുത്തുണ്ടാവുവാൻ പുഷ്ടിപ്പെടുവാൻ നാം അതിനെ പലപ്പോഴും പ്രൂൺ ചെയ്ത് എടുക്കാറുണ്ട്, നാം അതിനെ വെട്ടി വെടുപ്പാക്കാറുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിൽ ദൈവം ഇടപെടുമ്പോൾ ഇങ്ങനെയുള്ള ക്രമംഘട്ട പോക്കുകളിലൂടെ പോകുമ്പോൾ അതിനെ ഒന്ന് ക്രമപ്പെടുത്തുവാനും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുവാനും, അല്ലെങ്കിൽ നമ്മളൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നവരാണല്ലോ, ഓവർ സ്പീഡ് നിയന്ത്രിക്കുവാനായിട്ട് ഹംപ്സ് ആൻഡ് ഹഡിൽസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ആ വിധത്തിൽ ആവണം ഈ കാര്യത്തെ കാണേണ്ടത്. മരിച്ചവർ അവരുടെ പാപം നിമിത്തമല്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ ആശ ആഴ്ചയിൽ മരിച്ചു വീഴുന്നത് എന്ന് നമുക്ക് ധ്യാനിക്കാനിടയാകണം. പ്രകൃതി ക്രമംകെട്ട് പോകുമ്പോൾ അതിൽ കുറപ്പേരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് എന്ന് ഓർക്കണം. അവരുടെ പാപം നിമിത്തമല്ല, മറിച്ച് നമുക്കൊരു പാഠമാകുവാനായിട്ടാണ്. അതുകൊണ്ട് ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഈ ബാധ ഒഴിഞ്ഞു പോകുവാൻ, ഈ രാത്രിയിൽ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിടുവിച്ച രാത്രിയാണ്, ബാധ ഒഴിഞ്ഞുപോയ രാത്രിയാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട് ഈ വിശുദ്ധ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ബലഹീനായി നമുക്ക് വേണ്ടിയും നമ്മോട് ചേർന്ന് ഇവിടെ ലഫ്കിൻ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ ശുശ്രൂഷ നടത്തുന്ന ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി മാത്യൂസ് ജോർജ് അച്ഛനു വേണ്ടിയും, സഹകാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട എബി ഫിലിപ്പ് അച്ഛനു വേണ്ടിയും, ഈ ഇടവകയ്ക്ക് വേണ്ടിയും, ഈ ലോകത്തിന് മുഴുവനും വേണ്ടിയും, പ്രത്യേകാൽ ദുരിതമനുഭവിക്കുന്ന അമേരിക്കയിലെ ജനതയ്ക്കും നമ്മുടെ മാതൃ രാജ്യത്തിലെ ജനങ്ങൾക്കും വേണ്ടിയുമൊക്കെ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കാനിടയാകണം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ദേവാലയങ്ങൾ നമ്മുടെ ഭവനങ്ങളിലെ പ്രധാന സ്വീകരണ മുറി ദേവാലയമാകുവാനും നമ്മുടെ ഹൃദയം തന്നെ ബലിപീഠമാകുവാനും അവിടെ നാമാകുന്ന ബലി വഴിപാടുകളെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാനും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനും, ഒരു സ്ലീബ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കമ്പെടുത്ത് കെട്ടിയാലും ഒരു സ്ലീബായാകും, അത് ഒരു മേശപ്പുറത്ത് വെച്ച് രണ്ട് തിരികൾ കത്തിച്ചു വെക്കുവാനും, പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ച സ്ലീബാവന്ദനവിന്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ആത്മത്തിന് ഇതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായി ഞങ്ങൾ വന്നിക്കുന്നുവെന്ന് ആത്മാർത്ഥമായി ചൊല്ലി സ്ലീബായുടെ മുന്നിൽ മുട്ടുകുത്തുവാനും ഇടയാകണം. എന്നാൽ മറ്റ് കാർമ്മികർ മാത്രം ചെയ്യുന്ന മറ്റ് കർമ്മങ്ങളൊന്നും ഭവനങ്ങളിൽ വെച്ച് ആരും ചെയ്യുവാനായിട്ടിടയാകരുത്. എന്നാൽ കബറടക്കം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ശാന്തമായിരുന്നു വായിച്ച് ധ്യാനിക്കുവാൻ സാധിക്കുന്നതിൽ തെറ്റില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു. ലൈവ് സ്ട്രീമിംഗ് പലയിടത്തും ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്നും ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛനും അത് ചെയ്യുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യത്തിനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇപ്പോൾ ആശീർവാദത്തിനായിട്ട് നമുക്ക് തലകളെ കുനിക്കാം. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും എല്ലാവരോടും കൂടെ സദാ വർത്തിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. ഒരു വാക്ക് നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് തിരുമേനി തിരക്കിനിടയിലും ഈ ശുശ്രൂഷയിൽ എൻ്റർ ചെയ്യുകയും വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ആശ്വാസ വാക്കുകൾ പറഞ്ഞ് നമ്മൾ അനുഗ്രഹിച്ചു ആശീർവദിച്ചു. തിരുമേനി യാമപ്രാർത്ഥനകളുടെ ഇടയ്ക്കാണെന്നറിയാം, എങ്കിലും ഇതിനായിട്ട് സമയം കണ്ടെത്തിയതിൽ ഒരുപാട് സന്തോഷവും സ്നേഹവും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ തുടർന്നും തിരുമേനിയുടെ സാന്നിധ്യം ഈ പ്രായത്തിൽ ഉണ്ടാവണമേ. ഏത് സമയത്ത് തിരുമേനി ആവശ്യപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ തിരുമേനി ഈ പ്രാർത്ഥനയെ സ്നേഹിക്കുന്നു, ഇതിന് വേണ്ട കൈത്താലങ്ങളൊക്കെ നൽകുന്നു, തുറന്നും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ്, പ്രത്യേകിച്ച് ഈ കഷാനുഭവാഴ്ച ദിനങ്ങളിൽ നമ്മൾ കേൾക്കേണ്ട, നമ്മളെ സ്പർശിക്കുന്ന വളരെ ആഴമായ, അത് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ എല്ലാം കൂടെ കോർത്തടക്കിക്കൊണ്ട് നമ്മളെ സ്പർശിക്കുന്ന ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ നമ്മൾ കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഒരു ദൈവത്തിന്റെ നിയോഗമാണ് ഈ ദിനങ്ങളിലൊക്കെ അച്ഛന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായത് എന്നുള്ളത് ഞാൻ പരിപൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി വീണ്ടും ഈ പ്രാർത്ഥനയിൽ അച്ഛൻ പ്രവേശിച്ചു, തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഇതിനുണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടമായുടെ പേരിൽ പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനോട് നന്ദി, സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിൽ പങ്കാളികളെ എല്ലാ വൈദികരോടും, വന്നിയ മാമനച്ഛൻ, അതുപോലെ തന്നെ ഡോക്ടർ വി സി വീരസച്ചൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത വന്നിയ ബിജോയി അച്ഛൻ, അതുപോലെ തന്നെ വന്നിയ സജീവച്ചൻ, അതുപോലെ എ വി ഫിലിപ്പച്ചൻ, ഞാൻ ആരിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അനേക വൈദികരെ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ വിശ്വാസികളെയും, മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഒക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നേരത്തെ അഭിയുന്ന തിരുമനസും അതുപോലെ തന്നെ മോചനസഭത്തിനൊക്കെ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഓർത്ത്, അത് ഇന്ന പള്ളിയിൽ നിന്നൊന്നുമില്ല, എല്ലാ ദൈവമക്കളെയും നെഞ്ചിലേറ്റി ഞങ്ങൾ വിശുദ്ധ ബലി അർപ്പിക്കും. നിങ്ങൾ പള്ളിയിൽ വരാത്തതുകൊണ്ട് അനുഗ്രഹത്തിന് കുറവൊന്നും ഉണ്ടാകില്ലെന്ന് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതനുസരിച്ച് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾ നൽകുന്നു. ദൈവം തമ്മിൽ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച മോഹൻ, ഞങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ അറിയിക്കാനുള്ള, നമ്മുടെ ഭദ്രാസനം അത്ര പോലെ തന്നെ മനസ്സുകൊണ്ട് അപ്പൻ തിരുമേനി പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളും ആശംസകളും അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈസ്റ്റർ, നമ്മുടെ ഞായറാഴ്ച ഈസ്റ്റർ ആണ്, ഈസ്റ്ററിന്റെ എല്ലാ ആശംസകളും തിരുമനസ് അറിയിച്ചിട്ടുണ്ട്. തിരുമനസിന്റെ പേരിലും എല്ലാവർക്കും സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം തമ്മിൽ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.